പേജ് 116 നീരോധത്തിന്റെ വൃത്താന്തം. ഞങ്ങൾ ഒരു മായാവിനിയുടെ ഗുഹയിൽ അകപ്പെട്ട് പോയി. മധുരഫലങ്ങളും തണുത്ത വെള്ളവും കുളിർക്കാറ്റിൽ തന്നെ അവൾ ഞങ്ങൾ അതിനകത്ത് കുടുക്കിയിട്ടു. വെളിയിൽ കാലം കുടിച്ചതായിരുന്നു. കൊടുഞ്ചൂടിലും കഠിനവിശത്തിലും പൊതിഞ്ഞ് ഞങ്ങൾ അവളുടെ കുതിരഗുഹയിലേക്ക് മതിമറഞ്ഞു. പിൽക്കാലത്ത് സ്വയം പ്രഭയുടെ സൽക്കാരത്തിൽ അങ്കദൻ ഇങ്ങനെ അടയാളപ്പെടുത്തും. മഹത്വപൂർണമായ യാതൊന്നും അതിലില്ലെന്നും മറ്റിൽ മറുത്തുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടാകും. ഒരേ കഥയിൽ നിന്ന് ഓരോരുത്തരും സ്വന്തം തരപ്പുകൾ ഉടിച്ചെടുത്ത് നട്ടു വളർത്തും. കഥകളുടെ ഒരു മഹാവനം അങ്ങനെ സൃഷ്ടിക്കപ്പെടും. താര പക്ഷെ അങ്കദന്റെ കഥ മാത്രം വിശ്വസിക്കും. ഏതോ ഭൂതകാലം പുരാതനമായ ഒരു കൊടുങ്കാറ്റിൽ അല്ലെങ്കിൽ ഭൂമി വെളുപ്പത്തിൽ ഒരു സുവർണ നഗരം അപ്പാട് മണ്ണിനടിയിലായിപ്പോയി. പിന്നീട് വന്ന തലമുറകളൊക്കെ അതിനുമേൽ സ്വന്തം സ്വപ്നങ്ങൾ കെട്ടിപ്പൊക്കി. ഭൂഗർഭത്തിലെ സുവർണനിധി അവർക്ക് അജ്ഞാതമായിരുന്നു. അതിനോളം തന്നെ പഴക്കമുള്ള ഒരുവർ അതിന് കാവൽ തന്നു. ഭൂതമോ പ്രേതമോ പിശാചോ കാലഗണനകൾ കുതുങ്ങാത്ത ഒരുത്തി വൃദ്ധയോ യുവതിയോ ആർക്കറിയാം. താപസിയെങ്കിലും പ്രേതരൂപി എങ്കിലും സുഭക ഏകാന്തത ഉടലെടുത്താൽ അതവളാകും. ദാഹമാണ് ഞങ്ങളെ അവിടെ എത്തിച്ചത്. കാട്ടുതീയിൽപ്പെട്ട എലികളെ പോലെ ഒരുത്തി വെള്ളത്തിനു വേണ്ടി പരക്കം പായുകയായിരുന്നു ഞങ്ങൾ. മൂന്നോ നാലോ ദിവസമായി ഞങ്ങൾക്കൊന്നും തിന്നാൻ കിട്ടിയിരുന്നില്ല. വിശപ്പ് കഴിക്കാതെ വന്നപ്പോൾ കുറ്റുമണ്ണ് വായത്തിന് തൊണ്ട വരണ്ട് മരിച്ചു പോകുമെന്ന നിലയിലായി കരുതും. വെള്ളം വെള്ളമെന്ന തേറലല്ലാതെ വേറൊന്നും കേൾക്കാതായി. വെള്ളവും ചെയ്ത് തന്നെയാണ്. നിരാശ കൊണ്ട് പലർക്കും ഭ്രാന്ത് പിടിച്ചതുപോലെയായി. പല്ലിടിക്കാനും ഉറക്കിക്കരയാനും സ്വന്തം തൊടു തന്നെ മാന്തി പൊളിക്കാനും തുടങ്ങി. ചിലർ ഉണങ്ങിയ വെടി ഉണങ്ങി വെളിച്ചുപോയ ചുണ്ടുകൾ അനക്കി തരച്ചിലോ ചെടിയോ അല്ലാത്ത ഗോഷ്ടികളായി സംസാരം. ദാഹം ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെ. ദാഹം ഒരിക്കലും ദാഹിച്ചിട്ടില്ലാത്ത കിഷ്ണിതത്തിന് അതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? കിണറുകൾ കുളങ്ങൾ ഉറവകൾ വൃക്ഷത്തായകൾ തണുത്ത പാറകൾ എങ്ങനെ മനസ്സിലാവാനാണ് എല്ലുകളെ വരെ കരിച്ചു കളയുന്ന ഈ ചൂടിന്റെ ക്രൗശ്യം? ക്രൗര്യം ദേശത്തിനു വേണ്ടി ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാനാവാതെ ദാഹിച്ചു മരിച്ചവരുടെ ഓർമ്മ കൊണ്ടാടപ്പെടാതിരിക്കില്ല. വഴിയോരങ്ങളിൽ കൂടുതൽ കിണറുകൾ കുഴിക്കപ്പെടും. കുളങ്ങൾ ഉണ്ടാക്കും. കണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കും. ഊഴികാവലുകളുടെ കൂടെ ദാഹിച്ചു മരിച്ചവരും പിളർന്ന വായും ആകാശത്തേക്ക് നീശുന്തിയ കണ്ണുകളുമായി പണിതുറ്റി വെക്കപ്പെടും. കിഷ്കിണത്തിലെ കുഞ്ഞുങ്ങൾ ഊരുകാവലുകൾക്കൊപ്പം അവരെയും സ്നേഹിക്കും. പക്ഷേ അവർ ദാഹിച്ച ദാഹം എന്തായിരുന്നെന്ന് ഒരിക്കലും മനസ്സിലാക്കപ്പെടുകയില്ല. നീർവറ്റിയ ദേഹങ്ങളെ ഞങ്ങൾ പാറയിടുക്കുകളിൽ മറവ് ചെയ്തു. അവരുടെ ആത്മാക്കളെ കല്ലുകളിൽ ആവാസിച്ചെടുത്ത് കൂടെ കൊണ്ടുപോകുന്നു. കിഷ്കിണത്തിലെ താഴ്ത്ത കുളങ്ങൾ അവരെ ഏറ്റുവാങ്ങട്ടെ. കാട്ടുവഴി രണ്ടായി തിരിയുന്ന ഇടം ഇടത്തോട്ടോ വലത്തോട്ടോ പതിവ് പോലെ സംശയിച്ചു. മുൻനിരക്കാർ വലത്തോട്ട് കഴിഞ്ഞു. ആഹ്ലാദകാരിയായി ഒരു കിളിപ്പാട്ട് പിൻവലി വിളിച്ചു. ഇടത്തോട്ട് വരൂ, ഞങ്ങൾ അവളെ ശ്രദ്ധിക്കാതെ കടന്നുപോയാലേ. ചിറക് കുറഞ്ഞുകൊണ്ട് അവൾ ആ ഒറ്റപ്പക്ഷി ഞങ്ങളുടെ തിരക്കിനെതിരെ കടന്നു പോകുവോളും. അവരുടെ ചിറകിൽ നിന്ന് വീണ വെള്ളത്തുള്ളികൾ കൊണ്ട് ഉണ്ടാക്കിയ പരിചരണം പോലൊന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ സംഭവിച്ചിട്ടില്ല. വെള്ളം വെള്ളം എന്ന് നിയന്ത്രിക്കാനാവാത്ത നെടുവഴികളാണ് പിന്നെ അവിടെ കേട്ടത്. അവൾക്ക് പിന്നാലെ ചിറകിൽ വെള്ളം കരച്ച് തുരുതുരാ പറന്നു വരുന്ന പക്ഷികളുടെ ഉറവിടം തേടി ഞങ്ങൾ പരക്കം പറഞ്ഞു. അവസാനത്തെ പക്ഷി പന്നൽ ചെടികൾ തഴച്ചു വളർന്ന ഒരു കാട്ടിൽ ഞങ്ങളെ കൊണ്ടു നിർത്തി. തണുത്ത പത്തുവിശലുകളുടെ ഒരു സ്വപ്ന ലോകമായിരുന്നു അത്. പല വലുപ്പത്തിലും ആകൃതിയിലുമുള്ള വിറയ്ക്കുന്ന വിശലുകൾക്കിടയിലൂടെ ഞങ്ങൾ നടന്നു. പന്നലുകളും കായലുകളും പറഞ്ഞത് നീരോട്ടത്തിന്റെ വൃത്താന്തമായിരുന്നു. അനേകം ദിവസങ്ങളായി ചുറ്റിപ്പഴുത്ത പാറകളിൽ മാത്രം പരിചയിച്ച ഉള്ളം കാലുകൾ തണുത്ത് മൃദുവായ പായലുകളിൽ അമർന്നപ്പോൾ സങ്കടം സഹിക്കാനാവാതെ പലരും പൊട്ടിക്കരഞ്ഞു. പായലുകളെ വാരിയെടുത്ത് മുഖത്തമർത്തിക്കൊണ്ട് കഴിയുന്നവരും ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് അസാധാരണമായി വിളകൊള്ളുന്ന പന്നൽ ചെടികളെ പകഞ്ഞു മാറ്റിയപ്പോൾ ഞങ്ങൾ ഒരു ഗുഹാ കവാടം കണ്ടു. ഗുഹയിൽ നിന്ന് വീഴുന്ന കാറ്റാണ് പന്നലിലകളെ ഇങ്ങനെ വിളകൊള്ളിച്ചത്. ഞങ്ങൾ ആ ഗുഹയിലേക്ക് എത്തി നോക്കി. ചുളുചുള കുത്തുന്ന ശീതക്കാറ്റ്. ഹാ, കാറ്റ് വീശുകയാണ്. ഞങ്ങളും വിളകൊള്ളുകയാണ്. പന്നലുകൾ പോയി. വിശ്വസിക്കാനാവുന്നില്ല. ഞങ്ങൾക്ക് തണുക്കുന്നു. മുന്നിലുള്ളത് ജീവിതമോ മരണമോ എന്ന് ആശങ്കപ്പെടാൻ ഞങ്ങൾക്ക് സമയമില്ല. വെള്ളം വെള്ളം വെള്ളം. ഞങ്ങൾ ഇരുട്ടിന്റെ ആ ഇടനാഴിയിലേക്ക് ഇരച്ചു കയറി. ഒരു കവിൾ വെള്ളം കുളിച്ച ശേഷം മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. മുറിക്കകത്ത് കനത്ത ഇരുട്ടായിരുന്നു. ഓരോ അടി വെക്കും തോറും ഇരുട്ടിനെ കട്ടിക്കൂടി നിന്നു. ഭയം രോമാഞ്ചമുണ്ടാക്കുന്നു. കൈകൾ കോർത്തുപിടിച്ച് മുന്നോട്ട് നടക്കാൻ മാറുകയും അവർ നിർദ്ദേശിച്ചു. ഗുഹാഭിത്തികളിൽ തട്ടിയും മുട്ടിയും വളവുകൾ തിരിഞ്ഞും കയറി മുരുങ്ങിയും പതുക്കെ വളരെ പതുക്കെ സ്വന്തം ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദം ഉറക്കെ കെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നോക്കി നീങ്ങി. വെള്ളമുണ്ടെങ്കിൽ അത് ഒഴുകുന്ന ശബ്ദം കേൾക്കില്ലേ? ഒഴുകാത്ത വെള്ളമാണെങ്കിലോ? വെള്ളം വളരെ അകലെയാണെന്ന് തോന്നുന്നു. ആവാനിടയില്ല. ഇപ്പോൾ മുങ്ങി വന്നതുപോലെ ആ പക്ഷിച്ചെറുകൾ കുതിർന്നിരുന്നു. പക്ഷികൾ സമുദ്രത്തിൽ നിന്നായിരുന്നു വന്നത്. എന്റെ ചുണ്ടിൽ ഒരിച്ചു വെള്ളം വീണിരുന്നു. അതിന് ഉപ്പിടക്കമുണ്ടായിരുന്നില്ല. ഭാഗ്യവാൻ, ഈ ഗുഹയുമിരുട്ടം തീരില്ലേ? അപ്പോഴും ആ ഒരു കിളി നനഞ്ഞ ചിറവ് കുടഞ്ഞ് തലക്കിനീരെ കൂടി പാങ്ങിപ്പോയി. സൂര്യചന്ദ്രന്മാരില്ലാത്ത ആ ലോകത്തിന്റെ വിപുല അവസ്ഥയിൽ അവളുടെ ചിറവ് കൊടുത്തിന്റെ ശബ്ദം മരണകാഹളം പോലെയാണ് ഞങ്ങൾ കേട്ടത്. ഞങ്ങളുടെ പേടിച്ച നിലവിളി ഗുഹാഭീഷികളിൽ തട്ടി വൻ മുഴക്കമായി ഞങ്ങളെ തന്നെ വീണ്ടും ഭയപ്പെടുത്തി. പെട്ടെന്ന് ഗുഹയുടെ അങ്ങേയറ്റത്ത് വെളിച്ചം തള്ളി തുറന്നു. ഗുഹയുടെ അങ്ങേയറ്റം ഞങ്ങളിൽ നിന്നേറെ പോലെ അസ്തമയ സൂര്യൻ എത്തിനോക്കിയ പോലെ പൊന്മയമായ ആ വെളിച്ചത്തിൽ മെലിഞ്ഞു നീണ്ട ഒരു സ്ത്രീ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. പ്രേതസമാനം പുലറിയ അവളെ കണ്ടതും പേടിച്ച് പിന്തിരിഞ്ഞോടിയ ഞങ്ങൾ ഗുഹയുടെ ഞെരുക്കത്തിലും തിക്കിലും തിരക്കിലും പെട്ട് ഞെരിഞ്ഞു. താഴെ വീണവർ സഭയ്ക്ക് നിദിക്കപ്പെട്ടു. ഭൂതം ഭൂതം എന്ന ആക്രന്ദനം ഗുഹേതറ കൊള്ളിച്ചു. സീത, ഇത് സീതയാണ്. ആ സത്യം ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. പലരും ബാധിച്ചു കറങ്ങുന്നു. സീത, ആരാണ് നിങ്ങൾ? ആ സ്ത്രീ തുളസി ചേർന്ന ശബ്ദത്തിൽ വിളിച്ചു ചോദിച്ചു. ആയിരം ചീടുകളുടെ ഒച്ച പോലെ കൂർത്തതും അസഭ്യവുമായിരുന്നു ആ ശബ്ദം. കാതടഞ്ഞുപോയി. മാരുതി അമ്മാവൻ ഞങ്ങളെ സമാധാനിപ്പിച്ചു. രണ്ടു കൈയും നിരത്തിക്കൊണ്ട് മുന്നിൽ നിന്നു. ഭയപ്പെടാതിരിച്ചു. വരുന്നത് വരട്ടെ, സമാധാനമായി നിൽക്കൂ. എന്നിട്ട് അദ്ദേഹം രണ്ടു കൈയും മുറക്കിക്കൊണ്ട് തന്നെ ആ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നു. നിൽക്കൂ, ചോദ്യത്തിന് ഉത്തരം പറയൂ. ആരാണ് നിങ്ങൾ? ആ സ്ത്രീ ക്ഷുദ്രായതുപോലെ മാരുതി അമ്മാവൻ ശാന്തസ്വരത്തിൽ നിർത്തി നിർത്തി പറഞ്ഞു. വാനരം കൊടിയും കുലചിഹ്നവുമായ കിഷ്കിന് ദേശക്കാരാണ് ഞങ്ങൾ. യുവരാജാവ് അംഗദനും അനുയായികളും. മനുഷ്യർക്ക് കടക്കാനോ കാണാനോ സാധ്യമല്ലാത്ത ഈ ഗുഹ നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ചു? എങ്ങനെ അകത്തേക്ക് കടന്നു? പക്ഷികളാണ് ഞങ്ങൾക്ക് വൈകാട്ടിയായത്. വെള്ളം അന്വേഷിച്ചാണ് ഞങ്ങൾ അകത്തേക്ക് വരുന്നത്. അനുവാദമില്ലാതെ ഇതിനകത്ത് കടന്നു വരുന്ന നിങ്ങൾ ശിക്ഷാർഹരാണ്. ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ. ഞങ്ങൾ ആക്രമികളല്ല. വെള്ളം കിട്ടാതെ ഞങ്ങളിൽ പലരും മരിച്ചു വീണു. പലരും മരണാസന്നരാണ്. ഞങ്ങൾ ഒരു ദൗത്യ നിർവഹണത്തിനായി പോകുന്നവരാണ്. വെള്ളം എവിടെയുണ്ടെന്നറിഞ്ഞാൽ ദാഹം തീർത്ത് ഞങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളാം. അനുവാദം ചോദിക്കാൻ ആരെയും കണ്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. ആ സ്ത്രീ ഒന്ന് തണുത്തുവെന്ന് തോന്നി. എങ്കിലും നിഗൂഢമായ ഒരു മന്ദഹാസത്തോടെ അവൾ ചോദിച്ചു, മടങ്ങിപ്പോവാനോ? നിങ്ങൾ എങ്ങനെ മടങ്ങിപ്പോവും? ഇതിനകത്ത് കടന്നു വന്നവരാരും ഇതുവരെ ജീവനോട് മടങ്ങിപ്പോയിട്ടില്ല. ഇടിമിന്നലിന്റെ സൗന്ദര്യമായിരുന്നു അവൾക്കപ്പോൾ. അവൾ തന്നെയാണ് സീത, ഞങ്ങൾ കരുതി. പക്ഷേ ഒരു യുവജാലിന്റെ നീതി ഇതാവുമോ? വിത്തിനെ മുളപൊട്ടിക്കുന്ന ഉദാരത ഈ വാക്കുകളിൽ ഇല്ല. ജീവിതം ഈ ഇരുട്ടറയിൽ തീരുമെന്നോ? ഭയപ്പെടാൻ പോലും ശേഷിയില്ലാതെ അവളുടെ വാക്കുകളുടെ അർത്ഥമഴിച്ചെടുക്കാൻ കഴിയാതെ ഞങ്ങൾ മരവിച്ചു നിന്നു. മാരുതി അമ്മാവൻ വീണ്ടും ക്ഷമ ചോദിച്ചു. ഞങ്ങൾ അതിക്രമിച്ചു കയറിയവരല്ല. ഞങ്ങൾക്ക് വെള്ളവും വേണമെന്നില്ല. ഞങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളാം. ഏറ്റെടുത്ത കാര്യം ഞങ്ങൾ ചെയ്തു തീർത്തേ പറ്റൂ. ഞങ്ങളുടെ ദേശം അപകടത്തിലാണ്. അമ്പും വില്ലും വേണ്ടി നഗര കവാടത്തിൽ മരണം കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു ചെന്നില്ലെങ്കിൽ അവൻ നഗരം കടക്കും. ഞങ്ങളുടെ മക്കളും ബന്ധുക്കളും മിത്രങ്ങളും അവിടെയാണ്. മാരുതി അമ്മാവന്റെ വാക്കുകൾ സൗമ്യമായിരുന്നു, ഭാവവിനയമായിരുന്നു. വാക്കുകളിലൂടെ അദ്ദേഹം വരപ്പെട്ട ചിത്രം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അഗാധമായി സ്പർശിച്ചു. ഞങ്ങൾ ചെയ്യിക്കറിഞ്ഞു. അത് ആ സ്ത്രീയെ സ്പർശിച്ചുവെന്ന് തോന്നി. ഒന്നാരാധിച്ചു ശേഷം അവർ പറഞ്ഞു, വരൂ, വെള്ളമുള്ള ദിശ കാണിച്ചു തരാം. ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ അറിഞ്ഞുകൂടാ. വെള്ളം എന്ന വാക്കിന്റെ പിന്നാലെയുള്ള കൂട്ടപ്പാച്ചിലാണ് പിന്നെ നടന്നത്. സ്വയംപ്രത കാണിച്ചുവെന്ന് മായാവണം. പൊൻവെളിച്ചത്തിന്റെ ഇടനാഴിയിലൂടെ അവൾ ഞങ്ങളെ കൊണ്ടുപോയി. അത് അവസാനിച്ചത് വൻമരങ്ങളുടെ ഒരു പാട്ടിലാണ്. അവയുടെ ഉയരം ഞങ്ങളെ അമ്പടിപ്പിച്ചു. തേക്ക്, കരിമ്പന, പുന്ന, മരുത്, എരഞ്ഞി, ഞമ്മ, ചമ്പകം, ചന്ദനം, നാഗമരം, കൊന്ന, ഞാവൽ, അശോകം, ഇലഞ്ഞി, പുന്നാകം, ഓരോ മരവും ഒന്നുകിൽ പൂത്തിരുന്നു അല്ലെങ്കിൽ കാഴ്ചയിരുന്നു. അവയ്ക്കിടയിൽ ആളുകൾ തീക്ക് സമം കാലിട്ട് ചൊലിക്കുന്ന സ്വർണവൃക്ഷങ്ങളെ ഞങ്ങൾ കണ്ടു. അതാ തിരശീല പോലെ ജലപ്രാളികൾ ജലപ്പാളുകൾ കല്ലിൽ തട്ടി ജലമണികളായി ചിതറി നൂര ചിന്നി പരന്ന് ശാന്തമായി ഒഴുകിയതരുവിയാൽ നിറജീവൻ ജലം നിർമ്മലം മോഹനം. ഞമ്മൾ അതിൽ ഏറെ നേരം മുങ്ങിക്കിടന്നു. ദാഹം മനസ്സിലുണ്ടായിരുന്നു. മഴക്കിടമുണ്ടായിരുന്നു. അത് ശാന്തമാവാൻ എത്ര നേരം വേണമോ അത്രനേരവും ആ സ്ത്രീ കരയിൽ കാത്തുനിന്നു. അഖിലും ചന്ദനവും മണക്കുന്ന നഗരവേദിയിലേക്ക് കടന്നപ്പോൾ വിശ്വസിക്കാനാവാതെ ഞങ്ങൾ കുഴങ്ങി. ഇതെവിടെ? ഇതെന്ത്? കിഴങ്ങുകൾ, പഴവർഗ്ഗങ്ങൾ, വിശിഷ്ട പാനീയങ്ങൾ, രുചികരമായ തേനുകൾ, വിചിത്ര കമ്പളങ്ങൾ, കൊത്തുപണികൾ, തോലുകൊണ്ടുള്ള ഉപകരണങ്ങൾ, ആഭരണങ്ങൾ, മനുഷ്യർക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട്. മനുഷ്യരൊഴികെ ഭൂമിക്കടിയിൽ നിർജ്ജനമായി ഇരുടഞ്ഞ ഈ വമ്പിച്ച ഗുഹ ഇരുട്ട് തരണം ചെയ്തെത്തിയാൽ കാണുന്നതോ നഗര സൗഭാഗ്യങ്ങൾ, രത്ന പതിച്ച ചെറുശീലകൾ തൂങ്ങുന്ന വാതായനങ്ങളോടെ തുറന്നിട്ട വീടുകൾ, പൊന്നും കൊണ്ടും വെള്ളി കൊണ്ടും പടുത കിളിവാതിലുകൾ, സ്വർണശീലകൾ കൊണ്ട് തടുത്തിലെത്തിയ വൃക്ഷക്കളകൾ, നവരത്നം പതിച്ച കുളിക്കളവുകൾ, കുളിർത്തിതറുന്ന ജലധാരകൾ, ഇത്രയേറെ സ്വർണവും രത്നവും മറ്റു വിലപിടിച്ച വസ്തുക്കളും ഇവിടെ എങ്ങനെ വന്നു? മാരുതി ചോദിച്ചു, അമ്മ താങ്കൾ ആരാണ്? എന്താണ് ഈ സ്വർണ നഗരം? താങ്കളെയല്ലാതെ മറ്റൊരു മനുഷ്യജീവിയെ ഇവിടെ കാണാറുണ്ട്? ഞങ്ങൾ മധ്യഭ്രമത്തിലാണോ അതോ സ്വപ്നം കാണുകയാണോ? ദാഹിച്ച വെള്ളം തേടി നടന്ന് ഈ വൻ ഗുഹയിൽ കടന്നവരാണോ ഞങ്ങൾ? ഇതുപോലൊരു മൃഗനഗരത്തിൽ ഇതുപോലൊരു അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട് പേടിച്ച് ഞങ്ങളുടെ ബുദ്ധി ജനിച്ചു പോയിരിക്കുന്നു. സ്വയംവൃത് പറഞ്ഞ കഥ. ഇത് മായാനഗരമാകുന്നു. ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാഞ്ചനമായി കാണപ്പെടുന്ന ഇത് മഹാനായ വിശ്വകർമാവ് മഴ സൃഷ്ടിച്ചതാണ്. കൊടും വനത്തിനുള്ളിൽ സ്വർണമയമായ മറ്റൊരു കൊടും വനം സൃഷ്ടിച്ച് അതിൽ തനിക്ക് ഈ സൗദ്യങ്ങൾ ഒരുക്കി ഏറെ കാലമായി ഇവിടെ താമസിച്ചു. അതിന് എനിക്കുള്ള ഏക തെളിവ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഹേമയാണ്. ഹേമയുടെ കഥ. ഹേമ അക്ഷരസുന്ദരി, മഹാനർത്തകി, സംഗീത വിദുഷി, ചിത്രകാരി, മയൻ കലാകാരൻ, സൗന്ദര്യ ആരാധകൻ, അതുല്യ ശില്പി. വെള്ളത്തിൽ വീണ നിലാവ് പോയി അവളിൽ അലിഞ്ഞുപോയി ആ അസുര ശില്പി. ഇന്ദ്രനാണ് അവളുടെ യജമാനൻ. അനുവദനീയമല്ലവൾക്കനുരാഗം, ദേവാസുര ഗണങ്ങളോ ആജന്മ വൈദികൾ, ദുരന്തകാലം പോലെ അവളുടെ പ്രണയം. അവരുടെ പ്രണയം. വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ മയന്റെ ശിരസെറുത്തു. ഒരു 100 സ്വർഗം കൊടുത്തിട്ടും ശമിച്ചില്ല ഹേമയുടെ ദുഃഖം. അതുകൊണ്ട് ദേവഗണം മയം തീർത്ത ഈ സ്വർണ നഗരം അവൾക്ക് വിട്ടുകൊടുത്തു. അവന്റെ സൗന്ദര്യ സങ്കല്പ ശക്തിയുടെ പൂർണതയാണത്. അതിലെ ഓരോ തരി മണ്ണും അവൾ സ്പർശിച്ചത് അവന്റെ ആത്മാവിനെ തൊടുമ്പോലെയായിരുന്നു. ദേവന്മാർക്കിടയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഇത് കാത്തു സൂക്ഷിക്കാൻ ഹേമ എന്നെയാണ് തിരഞ്ഞെടുത്തത്. ഞാനത് ചെയ്യുന്നു. ഞാൻ മേൽസാവരണിയുടെ മകളാണ്. എന്റെ പേര് സ്വയംപ്രഭ. നിങ്ങൾ ആരാണ്? മുഷിഞ്ഞും പരവശരാകും ഈ കൊടുങ്കാട്ടിൽ അലഞ്ഞിരിക്കുന്നതെന്തിനാ? മണ്ണിന്റെ മകളെ തേടി നടക്കുന്നവരാണ് ഞങ്ങൾ. മണ്ണിന്റെ മകളെ? ഉഴവുചാലിൽ നിന്നാണ് ലോകം അവളെ കണ്ടെടുത്തത്. ഞങ്ങൾ ആരും അവളെ കണ്ടിട്ടില്ല. മയന്റെ ഈ നഗരം എന്നോണം അവൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ കരുതൂടാ. വിചിത്രമായിരിക്കുന്നു. അവളെ കണ്ടെത്തലാണ് ഞങ്ങളുടെ ദൗത്യം. അവളെ നഷ്ടപ്പെട്ടവൻ കടുത്ത ദുഃഖത്തിലാണ്. ആരാണ് അയാൾ? അവൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ലോകത്തിലേക്ക് വെച്ച് ഗുണവാനും വീര്യനുമായ വീര്യവാനുമായ വിവാദിന്റെ കൈകളാണ് അവളെ കൊടുത്തത്. അയാളുടെ കഥ കേൾക്കുക.